മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
എസ് ബി എസ് റേഡിയോയിൽ മലയാളം പ്രക്ഷേപണം തുടങ്ങിയിട്ട് 3 വർഷമാവുകയാണ്. 3 വർഷം മുമ്പ് പരിപാടി തുടങ്ങിയത് മുതൽ പല ശ്രോതാക്കളും ഞങ്ങളോട് ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് റേഡിയോ നാടകങ്ങളൊന്നും അവതരിപ്പിക്കുന്നില്ല എന്നത്. ആകാശവാണിയിലൊക്കെ കേട്ടുള്ളതുപോലെ ഗൃഹാതുരത്വം ഉണർത്തുന്ന റേഡിയോ നാടകങ്ങൾ വേണമെന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ വാർത്തകൾക്കും വിജ്ഞാനപ്രദമായ വിവരങ്ങൾക്കുമാണ് എസ് ബി എസ് റേഡിയോയുടെ എഡിറ്റോറിയൽ ഗൈഡ്ലൈൻസ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനാൽ റേഡിയോ നാടകങ്ങളും മറ്റും നൽകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് എന്ന കാര്യം പലപ്പോഴും ഞങ്ങൾ വിശദീകരിച്ചിരുന്നു. എങ്കിലും ഇന്നൊരു പരീക്ഷണം നടത്തുകയാണ്. ഞങ്ങൾ തയ്യാറാക്കിയ റേഡിയോ നാടകമല്ല, മറിച്ച് ബ്രിസ്ബനിൽ നടന്ന ഒരു നാടകാവിഷ്കാരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നൽകുകയാണ്. മലയാളി അസോസിയേഷൻ ഓഫ് ക്വീൻസ്ലാൻഡിന്റെ വിഷു ഈസ്റ്റർ പരിപാടിയോടനുബന്ധിച്ച് ബ്രിസ്ബനിലെ പുലരി സാംസ്കാരിക വേദിയാണ് അന്തരിച്ച പ്രിയകവി ഒ എൻ വി കുറുപ്പിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ നാടകശില്പം അവതരിപ്പിച്ചത്. ഒ എൻ വിയുടെ അമ്മ എന്ന പ്രശസ്തമായ കവിതയുടെ ഒരു ദൃശ്യാവിഷ്കാരമായിരുന്നു ഇത്. അതിന്റെ ചെറുരൂപത്തിലേക്ക് പോകാം. അതിനു മുൻപ് എന്തുകൊണ്ട് അമ്മ എന്ന കവിത ഇത്തരത്തിൽ അവതരിപ്പിച്ചു എന്ന കാര്യം പുലരി സാംസ്കാരിക വേദിയുടെ പ്രവർത്തകനായ വിജയകുമാർ വിവരിക്കുന്നു.
ഒ എൻ വി കവിതകളിൽ ഏറ്റവും ലാളിത്യമുള്ള ഭാഷ കൊണ്ടും അതിന്റെ ആ സ്വരമാധുര്യം കൊണ്ടും അനുവാചകരെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു കവിതയാണ് അമ്മ എന്നത്. അത് പ്രധാനമായി നിൽക്കുമ്പോൾ തന്നെ ഒരു 50-60 വർഷം മുമ്പുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്ന, ഒരു കഥ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കവിത കൂടിയാണ് അമ്മ എന്നത്. മറ്റൊന്ന്, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നാഗരികതയുടെ ശീഘ്രഗതിയിലേക്ക് നമ്മൾ കൂപ്പുകുത്തി വീഴുമ്പോൾ, അല്ലെങ്കിൽ അണുകുടുംബത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പോൾ മദേഴ്സ് ഡേ എല്ലാം വരുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമ്മ എന്ന സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും എല്ലാം ഒരു സ്വരൂപമാകുന്ന ആ അമ്മയെ ഒരിക്കൽ കൂടി പ്രവാസ സമൂഹത്തിൽ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ ഒരു കവിതയ്ക്ക് കഴിയുന്ന രീതിയിലാണ് അതിന്റെ ഒരു നാടകീയമായിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ ചേർത്ത് ദൃശ്യാവിഷ്കാരമായിട്ട് പുലരി ഒ എൻ വിക്ക് ഒരു ശ്രദ്ധാഞ്ജലി എന്ന പരിപാടിയിൽ അവതരിപ്പിച്ചു. ഒ എൻ വിയുടെ അമ്മ എന്ന കവിത ഏതാണ്ട് ഒരു 50-60 വർഷക്കാലം മുമ്പുള്ള ഏതോ ഒരു നാടോടി കഥയിലുള്ള 9 കൽപ്പണിക്കാരുടെയും അവരുടെ ഭാര്യമാരുടെയും, അതിൽ തന്നെ ഏറ്റവും മൂത്തയാളുടെ ഭാര്യയായിട്ടുള്ള എല്ലാം അവരുടെ കുടുംബത്തിനും എല്ലാത്തിനും വേണ്ടി ത്യാഗമനുഷ്ഠിക്കുന്ന ഒരു അമ്മയുടെയും കഥയാണ്. അത്രയും വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു നാടൻ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒ എൻ വി കവിതയാണ്.
ഒൻപതു പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. ഒൻപതു പേരും അവരുടെ നാരിമാരൊൻപതും കുന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമ കൈകൾക്കു കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെത്തിയില്ലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമിർപ്പും.
സഹോദരങ്ങളെ, നമുക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കുന്നു. തിരുവാണിയൂർ കോവിലകത്തിന്റെ പുതിയ കോട്ടയുടെയും ഗോപുരത്തിന്റെയും നിർമ്മാണ ചുമതല നമുക്കാണെന്ന് ഉത്തരവായി അറിയിപ്പ് വന്നിരിക്കുന്നു. മനോഹരമായ ഒരു കൊത്തളം വരുന്ന 10-ാം ഉദയത്തിന് മുമ്പ് പൂർത്തീകരിച്ച് നൽകിയാൽ നമ്മുടെ കീർത്തി 7 ദേശത്തും പരക്കും. നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നാണ് രാജകൽപ്പന.
സന്തോഷം, എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. നിശ്ചയമായും നാളെ തന്നെ നമുക്ക് പുറപ്പെടാം ജ്യേഷ്ഠ.
അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുതയന്തേ ഇക്കുറി വല്ലായ്മയാർന്നുപോയി
ഭിത്തിയുറയ്ക്കും നീലൊന്നുകൊണ്ടും ഭിത്തിയുറയ്ക്കും നീലൊന്നുകൊണ്ടും.
ജ്യേഷ്ഠ, ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. എത്ര ശ്രമിച്ചിട്ടും ഗോപുരത്തിന്റെ പ്രധാന മതിൽ ഉറയ്ക്കുന്നില്ല. എവിടെയോ കാര്യമായ പിഴവ് പറ്റിയിരിക്കുന്നു. കണക്കിൽ പിഴവ് സംഭവിച്ചതായി നാം ശങ്കിക്കുന്നു.
ഹേയ്, കണക്കിൽ പിഴവിന് സാധ്യത കാണുന്നില്ല. ആ കല്ലൊന്നുകൂടി ചെത്തി മിനുക്കി തരിക.
ചാന്തിന്റെ മിശ്രിതത്തിൽ പിഴവ് പറ്റാം. ആ ചാന്ത് ഉപേക്ഷിച്ച് പുതിയ ഒരു കൂട്ട് ചാന്ത് എടുക്കൂ. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം.
ഇല്ല, ഉറയ്ക്കുന്നില്ല. കഴിഞ്ഞ 4 ദിവസമായി നാം ഈ ഭിത്തി ഉറപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുന്നു. ഇനി എന്തു ചെയ്യും? ആരോ ഈ വഴി വരുന്നുണ്ടല്ലോ.
അധികാരി നിർമ്മാണ പുരോഗതി കാണാൻ വരികയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് നാം ഇനി എന്തു സമാധാനം ബോധിപ്പിക്കും?
പ്രണാമം
പ്രണാമം പ്രണാമം.
പണി കുറച്ച് വേഗത്തിലാകണം.
അത് ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. പ്രധാന ഗോപുരത്തിന്റെ ഭിത്തി എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ഉറയ്ക്കണില്ല.
ഓഹോ, അങ്ങനെയോ? അതിനിപ്പോ എന്താണ് ഒരു പോംവഴി? നീ പോയി കൊട്ടാരം ജോലിസിനെ വിളിച്ചോണ്ട് വരിക.
വിഘ്നങ്ങൾ സാരം കാണുന്നു, കാലതാമസം മാത്രമല്ല.
അതെയോ, പരിഹാരം എന്തെങ്കിലും
നോക്കട്ടെ.
പരിഹാരമായിട്ട് ഒരു സ്ത്രീയെ ബലി നൽകി പരദൈവങ്ങളെ തൃപ്തിപ്പെടുത്തണം. നാരിക്ക് 40 പ്രായമരുത്. അവളെ കൂട്ടിച്ചേർത്ത് ഈ മതില് പടുക്കുക. എല്ലാം മംഗളമായി ഭവിക്കും.
അപ്പോ പ്രശ്നവിധിയാൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കട്ടെ.
എല്ലാം അവിടുത്തെ കൽപ്പന പോലെ. പക്ഷേ ഇതിന് തയ്യാറാവുന്ന ഒരു സ്ത്രീയെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം എവിടെ നിന്ന് കണ്ടെത്തും?
സ്ത്രീയെയോ? സ്ത്രീകള് നിങ്ങളുടെ ഭവനത്തിൽ തന്നെ യഥേഷ്ടം ഉണ്ടല്ലോ. അപ്പോ എല്ലാം നിശ്ചയിച്ച പ്രകാരം നടക്കട്ടെ.
ഇനി എന്താണ് നാം ചെയ്യുക?
ഒരു പോംവഴി മാത്രമേ എന്റെ മനസ്സിൽ ഉദിക്കുന്നുള്ളൂ. നമ്മുടെ പത്നിമാരിൽ ഒരാൾ ഈ ത്യാഗത്തിന് തയ്യാറാവുക.
നമ്മുടെ പത്നിമാരെയോ? ചേട്ടൻ എന്താണ് ഈ പറയുന്നത്?
ഇന്ന് ഉച്ച നേരത്തെ കഞ്ഞിയുമായി വരുന്നവൾ ആരുമായിക്കൊള്ളട്ടെ, അവളെ നാം ഈ ധർമ്മസങ്കടം പറഞ്ഞു മനസ്സിലാക്കാം. അവൾ നമുക്ക് വേണ്ടി ഈ ത്യാഗം ഏറ്റെടുക്കട്ടെ.
കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട വരമ്പിലൂടെ മുന്നിലെ ചെന്തങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ മണ്ടിക്കിതച്ചു വരുന്നതാരോ മൂക്കിന്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വീർപ്പുതുള്ളി മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു ഒറ്റ തൊടുകറി കൂടെ വച്ചു 9 വിളമ്പി വച്ചു കുഞ്ഞിനെ തോളിൽ കിടത്തി തന്റെ കുഞ്ഞിന്റെ അച്ഛനടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടൊടുക്കത്തയാമെന്ന് ഓർക്കുവാനാസതിക്കായതില്ല.
എന്തേ ആരും കഞ്ഞി കുടിക്കാത്തത്? എല്ലാവരും വലിയ വിഷാദത്തിലാണല്ലോ. എന്തുപറ്റി?
അല്ലയോ ജ്യേഷ്ഠ, അങ്ങയെ ധിക്കരിക്കുകയാണെന്ന് ധരിക്കരുത്. നാം ചെയ്യുന്നത് മഹാ അപരാധമാണ്. എനിക്കിതിന് കൂട്ടു നിൽക്കാനാകില്ല.
മകനെ, ഇത് നമ്മുടെ വിധിയാണ്.
വിധിയല്ല, വിധേയത്വമാണ്. അന്ധവിശ്വാസങ്ങളോടുള്ള വിധേയത്വം. എനിക്ക് എന്റെ പെറ്റമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല. ഈ ഏട്ടത്തി അമ്മയുടെ മടിയിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ഇതെനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. ജ്യേഷ്ഠ, ഈ ഗോപുരത്തിന്റെ പണി ഇവിടെ ഉപേക്ഷിക്കാം. നമുക്ക് ഇവിടെ വിട്ടു പോകാം.
എന്താണ്, ആരെങ്കിലും എന്നോട് പറയൂ.
ഓർക്കാപ്പുറത്താണ ശനിപാദം, ആർക്കറിയാമിന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ ഈറനം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കയ്പും മധുരമാക്കി കൂടെ പുറത്ത പുരുഷനോടും കൂടപ്പിറപ്പുകളോടുമായി ഗദ്ഗദത്തോടു പൊരുതിടും പോൽ അക്ഷരമോരൊന്നൂന്നിയൂന്നി അന്ത്യമാം തന്നഭിലാഷമാം പോൾ അഞ്ജലിപൂർവം അവൾ പറഞ്ഞു.
ഗോപുരത്തിന്റെ നിർമ്മാണം ഉപേക്ഷിക്കരുത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ കുലത്തിന്റെ തന്നെ അഭിമാനമാകേണ്ട ഗോപുരമാണ്. അതിന് എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ ഒരാഗ്രഹം, എന്റെ ഒരേ ഒരാഗ്രഹം നിങ്ങൾ നിറവേറ്റി തരണം.
ഭിത്തി ഉറയ്ക്കാൻ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കുവിൻ ഒന്നെനിക്കുണ്ട് ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ കെട്ടിമറയ്ക്കൊല്ലൻ പാതി നെഞ്ചം കെട്ടിമറയ്ക്കൊല്ലേ എന്റെ കയ്യും എന്റെ പൊന്നോമന കേണിടുമ്പോൾ എന്റെ അടുത്തേക്കു കൊണ്ടുപോരൂ ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഒൻപതു കൽപ്പണിക്കാർ പടുത്ത വൻപിയെന്നൊരക്കോട്ട തൻ മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമൂലുന്നൊരാവലം കയ്യും ഞെട്ടിൽ നിന്നു പാൽ തുള്ളികൾ ഊറും മട്ടിലുള്ളൊരാ നഗ്നമാം മാറും കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു.
അടുത്തിടെ അന്തരിച്ച പ്രിയ കവി ഒ എൻ വി കുറിപ്പിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മ എന്ന കവിതയ്ക്ക് പുലരി ബ്രിസ്ബൻ അവതരിപ്പിച്ച നൽകിയ ഒരു ദൃശ്യാവിഷ്കാരമാണ്. അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്, ഒരു റേഡിയോ നാടകരൂപത്തിൽ നമ്മൾ കേട്ടത്. എന്തായാലും ഈ ഒരു കവിത ഇതിനു മുമ്പ് കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുള്ളവർക്ക് ചില മാറ്റങ്ങൾ ആ ഒരു മൂല കവിതയിൽ നിന്ന് ഈ ദൃശ്യാവിഷ്കാര നാടകാവിഷ്കാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് എന്തായാലും അത് കേട്ടപ്പോൾ തോന്നിയതാണ്. എന്തായാലും അതേക്കുറിച്ച് സംസാരിക്കാനായി, അതേക്കുറിച്ച് വിശദീകരിക്കാനായി ശ്രീ വിജയകുമാർ, പുലരി അംഗം ശ്രീ വിജയകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ വിജയകുമാർ, എനിക്കിപ്പോൾ കേട്ടപ്പോൾ തോന്നിയ, പ്രധാനമായി തോന്നിയ ഒരു മാറ്റം, ഒ എൻ വിയുടെ കവിതയിൽ ഒരിക്കലും ഈ ഒൻപത് കൽപ്പണിക്കാരിൽ ഒരു അനുജൻ ചേട്ടന്റെ തീരുമാനത്തിനെതിരെ, ഏറ്റവും മൂത്ത ചേട്ടന്റെ ഭാര്യയെ ചേർത്ത് നിർത്തി കോട്ടപ്പടുക്കാമെന്നുള്ള തീരുമാനത്തിനെതിരെ രംഗത്തെത്തുന്നില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെ അതിനെ അനുകൂലിക്കുകയാണ്. അത്തരത്തിലുള്ള ചെറിയ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിരിക്കുന്നു. ഒ എൻ വി എന്ന കവിയുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമല്ലേ നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തുകൊണ്ട് അത്തരം ഒരു മാറ്റം കൊണ്ടുവന്നു?
ഒ എൻ വി എന്ന് പറയുന്ന വലിയ മഹാനായിട്ടുള്ള ഒരു കവിയുടെ ആവിഷ്കാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. മറിച്ച് തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന വളരെ വൈകാരികമായി അനുവാചകരെ സ്വാധീനിക്കുന്ന ഒരു കവിതയുടെ പ്രധാന അംശം മാനവീകതയുടെ ഒരു വശമാണ്. ഒപ്പം തന്നെ അന്നത്തെ ഒരു 60-70 വർഷം മുമ്പ് കേരളത്തിലടക്കം നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പൊള്ളുന്ന പരിച്ഛേദം കൂടിയാണത്. ആ നിലയിൽ ഞങ്ങൾ വരുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു അധികാരിയെയും ഒരു ജ്യോത്സ്യനെയും അവതരിപ്പിക്കുകയും ഒരു അനുജന് പ്രത്യേകമായി കുറച്ച് സംഭാഷണങ്ങൾ നൽകി കുറച്ച് പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അന്നത്തെ സാഹചര്യങ്ങളെയും അന്നത്തെ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഒരു പ്രതിഷേധത്തിന്റെ ഒരു സ്വരം ഉയർത്തുക കൂടിയാണ് അത്തരത്തിലുള്ള ചെറിയൊരു മാറ്റം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചെറിയ പ്രതികരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഫലമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനാചാരങ്ങൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുകയും കൂടുതൽ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് മാറാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. അത്തരത്തിലുള്ള മാറ്റങ്ങളുടെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നമ്മൾ ഈ അനുജനെ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ വഴി അവതരിപ്പിക്കുക വഴി ഉദ്ദേശിച്ചത്.
നന്ദി ശ്രീ വിജയകുമാർ.
നന്ദി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.